നമസ്കാരം എല്ലാവർക്കും. പി കെ സ്പീക്സ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഒരു കഥകളി പദം കേട്ടാലോ.
ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജം.
നിങ്ങളിപ്പോ ഈ കേട്ട ശബ്ദം കഥകളി സംഗീതം ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ശബ്ദമാണ്, എല്ലാവരും അറിയുന്ന ഒരാളുമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആളെ കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആ ആളുമായിട്ട് അടുപ്പമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കഥകളി പദങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ള ആളുകൾക്ക് ഈ ആളെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇദ്ദേഹം യശശരീരനായ ശ്രീ കലാമണ്ഡലം ഹൈദരാലി മാഷാണ്. ഞാൻ ഈ പദം ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ജനപ്രീതി നേടിയൊരു പദമാണ് നിങ്ങൾ കേട്ടത്. അതായത് അജിതാ ഹരേ എന്ന് പറഞ്ഞ ഒരു പദമാണ് നിങ്ങൾ കേട്ടത്. ഈ പദം കഥകളിയാണോ, ലളിത സംഗീതമാണോ, ശാസ്ത്രീയ സംഗീതമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഈ പദത്തിൻ്റെ പ്രത്യേകത, ഇത് കുചേലവൃത്തം കഥകളിയിലെ ഒരു പദം മാത്രമാണ്. ഇപ്പം ഈ പദം കേട്ടിട്ടുള്ള ആളുകൾക്ക് അത് ഏത് കഥകളിയിലാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞോളണമെന്നില്ല, പക്ഷേ ഈ പദം ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നും പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പദം വളരെയധികം പോപ്പുലറാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പദമാണത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഥകളിയെപ്പറ്റി സങ്കീർണമായിട്ട് സംസാരിക്കാൻ ഞാൻ അർഹനല്ല. കാര്യം കഥകളിയെപ്പറ്റി എനിക്ക് കാര്യമായിട്ടുള്ള ഒന്നും അറിയില്ല. ഒരു കഥകളി സംഗീതത്തെ ഇഷ്ടമാണ്, കഥകളി പദങ്ങൾ കേൾക്കാറുണ്ട്, കഥകളിയുടെ മുദ്രകളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ഞാനിത് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സാധാരണ കഥകളി ആസ്വാദകനാണ് എന്നുള്ളത് മാത്രമാണ്. കഥകളി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെല്ലാവരും കാണാറുണ്ട്. പല രാഗങ്ങളുടെയും സങ്കീർണതകൾ കൊണ്ട് ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല. കഥകളിയിലൊരു വേഷം വന്നാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു ജ്ഞാനം അതിലില്ല എന്ന് തന്നെ പറയാം. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ കഥകളിയെപ്പറ്റി വളരെ വളരെ ആഴത്തിലേക്ക് പഠിക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നുണ്ട്. കഥകളി സംഗീതത്തിൽ വളരെയധികം പോപ്പുലറാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെയധികം ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള രാഗങ്ങളുണ്ട്. അങ്ങനെ വളരെ പോപ്പുലറായ ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പദമാണ് അജിതാഹരേ എന്ന് പറഞ്ഞ പദം. പറഞ്ഞു വരുമ്പോൾ കഥകളിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ജ്ഞാനമുണ്ടായിക്കൊള്ളണമെന്നില്ല, അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അജിതാഹരേ വളരെയധികം പ്രസിദ്ധമായതിൻ്റെ പിറകിൽ എന്താണെന്ന് ചിന്തിക്കാനുണ്ടായ സാഹചര്യം. കഥകളിയെപ്പറ്റി നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ധാരണകളൊന്നും ഇല്ലെങ്കിലും കഥകളി സംഗീതത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് എന്നെ കഥകളിയിലേക്ക് ആകർഷിച്ചതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ഒരാളെന്നോട് പറയുന്നുണ്ടായിരുന്നു. ഈ അജിതാഹരേ എന്ന് പറഞ്ഞ പദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അത് പാടുന്ന ആളുടെ ഒരു ദൈവീകത കൊണ്ടാവാം. ശ്രീരാഗം എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതിൽ വരികളുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന ഒരു പദമാണ് അജിതാഹരേ എന്ന് പറഞ്ഞ പദം, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും കഥകളി ആസ്വദിക്കുന്ന എല്ലാവർക്കും, കഥകളി ആസ്വദിക്കുന്നതെന്നുള്ളതല്ല, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അജിതാഹരേ എന്ന് പറഞ്ഞ പദം കേട്ട് കാണും. അത്രയ്ക്ക് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നൊരു പദമാണത്. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്കൊന്നും സംസാരിക്കാനറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി പറയണമെന്നുമുണ്ട്. അങ്ങനെ ഞാനൊരു അന്വേഷണം നടത്താനുള്ള ഒരു ആലോചന ഉണ്ടായി. ഈ അന്വേഷണത്തിനിടയിൽ എനിക്ക് വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി കിട്ടി, കോട്ടക്കൽ മധു. കഥകളി സംഗീതജ്ഞരിൽ വളരെ പ്രസിദ്ധനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ശ്രീ കോട്ടക്കൽ മധു. കഥകളി സംഗീതജ്ഞൻ എന്നതിനേക്കാൾ ഉപരി കഥകളിയെപ്പറ്റി, കഥകളി സംഗീതത്തെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ശ്രീ കോട്ടക്കൽ മധു. പിന്നെ ഒരാളെ എനിക്ക് കിട്ടിയത് ശ്രീ കെ ബി രാജാനന്ദൻ എന്ന് പറയും. അദ്ദേഹം ഒരു കലാനിരൂപകനാണ്, അതിലുപരി കഥകളിയെ സസൂക്ഷ്മം വീക്ഷിക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ രണ്ട് വ്യക്തികളെയാണ് ഈ അജിതാഹരേ എന്ന് പറഞ്ഞ പദത്തെപ്പറ്റി കൃത്യമായി സംസാരിക്കാനായിട്ട് എനിക്ക് കിട്ടിയത്. അങ്ങനെ സാധാരണക്കാരിലേക്ക് എങ്ങനെ അജിത ഹരേ എന്ന് പറഞ്ഞ കഥകളി പദം ഇറങ്ങിച്ചെന്നു എന്നുള്ളത് കോട്ടയ്ക്കൽ മധുവായിട്ട് നമ്മളോട് സംസാരിക്കും.
മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ കുചേലവൃത്തം എന്ന ആട്ടക്കഥ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ്. കഥകളിയിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു കഥ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും, കുചേലവൃത്തം ആണെന്ന്. കുചേലവൃത്തം കഥയെ കുറിച്ച് പറയുമ്പോൾ ആർക്കും മനസ്സിലാക്കാവുന്ന, ആർക്കും എളുപ്പം മനസ്സിലാവുന്ന ഒരു കഥയാണ് കുചേലവൃത്തം. കാരണം കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. പരമദരിദ്രനായിട്ടുള്ള കുചേലൻ കുചേലൻ്റെ പത്നിയുടെ ആവശ്യപ്രകാരം കൃഷ്ണനെ ചെന്ന് കണ്ട് നമ്മുടെ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാവും എന്ന് കുചേലപത്നി പറയുന്നു. അങ്ങനെ കുചേലപത്നിയുടെ നിർദ്ദേശപ്രകാരം കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ഏഴാം മാളികയിൽ നിന്നും ഇറങ്ങി ഓടി വന്ന് കുചേലനെ ആനയിച്ച് തൻ്റെ ഏഴാം മാളിക മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം കൃഷ്ണൻ കുചേലനുമായി വിദ്യാഭ്യാസ കാലത്തെ ആ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് അയവിയർക്കുകയും അതിനുശേഷം ഭക്തിയോടുകൂടി, വളരെയധികം ഭക്തിയോടുകൂടി കുചേലൻ കൃഷ്ണനോട് പറയുന്ന ഒരു പദമാണ് അജിതാഹരേ എന്ന പദം. ഈ അജിതാഹരേ എന്ന പദം ശ്രീരാഗത്തിലാണ് പാടിക്കൊണ്ടുവരുന്നത്. കാരണം ആ അജിതാഹരേ പദത്തിലുള്ള സാഹിത്യം ആർക്കും മനസ്സിൽ തട്ടുന്ന ഒരു സാഹിത്യമാണ് ഈ അജിതാഹരയുടെ സാഹിത്യം. പിന്നെ ഈ ശ്രീരാഗത്തോടുകൂടി ചേരുന്ന സമയത്ത് എത്ര ഭക്തി ഇല്ലാത്തവനായാലും അവന് ആ നിമിഷം ഒരു ഭക്തിയുടെ അനുഭവം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു കഥകളി ആസ്വാദകനല്ലാത്ത ഒരാൾക്ക് ഈ പദം കേട്ടാൽ കഥകളിപ്പദമാണോ ഇത് എന്ന് തോന്നും ഈ പദം കേൾക്കുമ്പോൾ. കാരണം ഒരു കഥകളിപ്പദത്തിന് ഇത്ര ലാളിത്യവും ഇത്ര സംഗീതാത്മകവും ഇത്ര ഭക്തിരസവും ഉണ്ടോ എന്നാൽ അയാൾക്ക് സംശയിക്കേണ്ടി വരും. അങ്ങനെ പലരും എന്നെ ഫോണിൽ വിളിച്ചും എന്നെ നേരിട്ടും ഈ അജിതാഹരേ എന്ന പദമാണ് എന്നെ കഥകളിയിലേക്ക് ആകർഷിച്ചത് എന്നുവരെ പറഞ്ഞ വ്യക്തികളുണ്ട്. കാരണം ആ പദത്തിൻ്റെ ഘടനയും ആ ഒരു സന്ദർഭവും എല്ലാം ഈ അജിതാഹരേ എന്ന പദത്തിന് വളരെയധികം സൗന്ദര്യം നൽകുന്നു, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം വളരെയധികം ഭക്തിയോടുകൂടി ആ പദം ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകാറുണ്ട്. ഏതൊരു കച്ചേരിക്ക് പോയാലും അജിതാഹരെ പാടണം എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട്. അത് ജനങ്ങൾ ആ പദത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അജിതാഹരെ ഏത് കുട്ടികൾക്കും ആദ്യമായി കഥകളിപ്പദം ഒന്ന് പാടൂ എന്ന് പറയുമ്പോൾ പാടുന്നത് അജിതാഹരെയാണ്. പിന്നെ ഏത് കഥകളി സംഗീതജ്ഞർക്കും ഏത് കഥകളിപ്പാട്ടുകാർക്കും അജിതാഹരെ പാടാൻ കൂടുതൽ ഇഷ്ടവും കൂടുതൽ താല്പര്യവും കാണാറുണ്ട്. കാരണം അത്രയ്ക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു രാഗമാണ് ശ്രീരാഗം. ഈ ശ്രീരാഗത്തിലാണ് ഈ അജിതാഹരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കരുണ ചെയ്യുവാനെന്തു താമസം എന്ന് ഇരയിമ്മൻ തമ്പി എഴുതിയിട്ടുള്ള ആ ഒരു കൃതി, അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി ഈ അജിതാഹരി എഴുതിയിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ആ വരികളുടെ അതേ രീതി സമ്പ്രദായമാണ് ഈ അജിതാഹരി എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത്. അജിതാഹരി നേരത്തെ പോപ്പുലറായിട്ടുണ്ട്. ഇപ്പോഴും അത് പല ഫേസ്ബുക്കുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാവർക്കും അജിതാഹരി ധാരാളമായി കേൾക്കാനുള്ള സംവിധാനമുണ്ട്. ഒരുപാട് ആളുകൾ അജിതാഹരി എന്ന പദത്തെ കേട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ അജിതാഹരെയാണ് കഥകളി സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കുചേലവൃത്തം അവസാനിക്കുമ്പോൾ, അതിനുശേഷം കുചേലൻ അവിടെ നിന്ന് പോകുമ്പോൾ പുഷ്കര വിലോചന എന്ന് തുടങ്ങുന്ന സുരട്ടി രാഗത്തിലുള്ള ഒരു പദത്തോടു കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ഉണ്ട്, വൃദ്ധ വരുന്നുണ്ട്, ഒരു രണ്ട് പദം കൂടി കഴിഞ്ഞിട്ടാണ് കുചേരവൃത്തം കഥ അവസാനിക്കുന്നത്. ഈ പുഷ്കര വിലോചനയും ഇതേപോലെ തന്നെയാണ്, ഭക്തിരസ പ്രാധാന്യമുള്ള ഒരു പദമാണ് ആ രാഗം. അതിനോട് എത്രയും അത്ര തന്നെ അനുയോജ്യമായി അതിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അജിതാഹരെ നിങ്ങളെല്ലാവരും കേൾക്കണം, എല്ലാവരും ആ പദത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം, കഥകളിയെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
ഇനി നമ്മളോട് സംസാരിക്കുന്നത് കെ ബി രാജാനന്ദൻ അദ്ദേഹമാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ ഇരയിമ്മൻ തമ്പിയുടെ കൃതികളും ഈ കഥകളി പദത്തിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം ഇപ്പോൾ മധുവേട്ട നമ്മളോട് സംസാരിച്ചു, എന്താണ് അങ്ങയുടെ അഭിപ്രായം, എന്താണ് ഇതിനെ പറ്റിയിട്ട്?
ഇരയിമ്മൻ തമ്പിയുടെ കരുണ ചെയ്യുവാനെന്ത് താമസം എന്ന കൃതിയെ അവലംബിച്ചുകൊണ്ടാണ് അത് രചിച്ചത് എന്ന് നേരത്തെ ശ്രീ മധു സൂചിപ്പിച്ചു. വിഷയം തമ്പി ഉണ്ടാക്കിയ, ഇരയിമ്മൻ തമ്പി രൂപപ്പെടുത്തിയെടുത്ത ഗാന മാതൃകകൾ കേരളത്തിലെ ജനസാമാന്യം വ്യാപകമായി സ്വീകരിക്കുക എന്നൊരു രീതി മുമ്പ് മുതലേ ഉണ്ടായിരിക്കണം. ഇപ്പം അടിമലരീണ തന്നെ എന്നൊരു കൃതി അദ്ദേഹം രചിക്കുന്നു. അത് വളരെ പ്രസിദ്ധമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മുഖാരി രാഗത്തിൽ നൈഷധനിവണ്ടാൻ എന്ന് കഥകളിയിൽ പാടാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ പാഹിമാം വീര എന്നത് ഒരു ഉത്തരാസ്വയംവരം കഥയിലുള്ള ഒരു കഥകളിപ്പദമാണ്. ആ പദത്തെ അവലംബിച്ചുകൊണ്ട് കൈതൊഴാൻ കണ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ വേറെ ഉണ്ടാവുന്നുണ്ട്. തമ്പി രൂപപ്പെടുത്തിയെടുക്കുന്ന ഗാന മാതൃകയുടെ കണക്കുകളും തമ്പി നിർദ്ദേശിക്കുന്ന രാഗങ്ങളും അവലംബിച്ചുകൊണ്ട് ധാരാളം കൃതികൾ പിന്നെയും രചിക്കപ്പെടുന്നു എന്നതിനർത്ഥം അത് അത്ര വ്യാപകമായി അന്ന് മുതലേ ഈ വാഗ്ഗേയകാരൻ എന്ന രീതിയിൽ ഇരയിമ്മൻ തമ്പിയെ മലയാളി സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതാണ്ട് 20th century ആദ്യത്തിലാണ് മുരിങ്ങൂർ ശങ്കരമ്പൂറ്റിയുടെ കുചേരവൃത്തം കഥ വരുന്നത്. 1856 ഇരയിമ്മൻ തമ്പി മരിക്കുന്നത്. എത്രയോ മുമ്പ് അദ്ദേഹം രചിച്ചതാണ് ഈ പറയുന്ന കൃതി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ് അതേ രാഗമാതൃകയും അതേ താളമാതൃകയും പിൻപറ്റിക്കൊണ്ടാണ് അജിതഹരെ രൂപപ്പെടുത്തിയത്. അതിൻ്റെ ആ ഈണം മലയാളിക്കത് ആകർഷകമായെങ്കിൽ അതിന് കടപ്പാടുള്ളത് തീർച്ചയായും ഇരയിമ്മൻ തമ്പിയോട് കൂടിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല ഗായകരതിനെ പാടി ഫലിപ്പിച്ചതിൻ്റെ ഒരു സിദ്ധി. ഒരു കാലത്ത് എംബ്രാന്തിരി കച്ചേരിയുള്ളത് പാടിയിരുന്നു. എംബ്രാന്തിരിയുടെ ആ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകമായ മാധുര്യം കഥകളി ആസ്വാദകർക്കിടയിൽ മാത്രമല്ല കഥകളി കാണാത്തവർക്കിടയിൽ പോലും അത്തരം ചില കൃതികൾക്ക് വ്യാപകമായ പ്രസിദ്ധിയും അംഗീകാരവും ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പുതിയ കാലത്താണെങ്കിൽ ശ്രീ കോട്ടയ്ക്കും മധു ഉൾപ്പെടെയുള്ള ഗായകരുടെ ശബ്ദമാധുര്യവും ഭാവാത്മകമായി കഥകളിപ്പദം പാടുന്നതിൽ അവർ കാണിക്കുന്ന നിഷ്കർഷയും ഒക്കെ തീർച്ചയായും ആ ഗാനത്തിന് ഒരു ജനപ്രിയത രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാവും. അതിലും ഉപരി അതിൽ പ്രത്യേകമായ ആശയങ്ങളൊന്നും സംവദിക്കുന്നില്ല. കുചേലം പറയുന്നു, പല ദിനമായി അങ്ങയെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ കാലവിഷമം കൊണ്ട് അത് സാധിച്ചില്ല എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കീർത്തനങ്ങളാണ്, ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിവാക്കുകൾ മാത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അർത്ഥങ്ങളെ ഒന്നും ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല, പ്രത്യേക കഥാസന്ദർഭവുമായി നേരിട്ട് ബന്ധമില്ല. ഒരു കൃത്യമായ ഒരു സ്തുതിഗീതത്തിൻ്റെ ഘടന ആവഹിക്കുന്നതാണ്. നല്ല സാന്ദ്രമായ ആ ഭക്തിയുടെ ഒരു ഭാവം ജ്വലിപ്പിക്കുന്നതാണ് ശ്രീരാഗത്തിൻ്റെ വശ്യമധുരമായ ആലാപനത്തിൻ്റെ സുഭഗത ചേർന്ന് നിൽക്കുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ അജിതഹരെ എന്ന ആ പദത്തിന് മറ്റ് കഥകളി പദത്തേക്കാൾ കൂടുതലൊരു ജനകീയ സ്വീകാര്യത സിദ്ധിച്ചതിന് അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു.
ശരിക്കും വലിയൊരു അനുഭവമാണ് ഇവരായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലയാണ് കഥകളി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ഇത്രയും ജനപ്രീതി നേടിയ ഒരു പദത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇതിലൊരു ചുരുക്കം, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അജിതാഹരെ എന്ന് പറഞ്ഞ കഥകളി പദത്തിൽ ഭക്തിയുണ്ട്, വാത്സല്യമുണ്ട്, സൗഹൃദമുണ്ട്, സ്നേഹമുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഈ പദം കേട്ടാൽ നമുക്ക് വീണ്ടും കേൾക്കാൻ തോന്നും. അത്രയ്ക്ക് ലളിതമാണ്, സംഗീതാത്മകമാണ്. നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഈ പദം നമുക്കൊന്ന് കേൾക്കാം. മധുവേട്ട, നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതൊരു പ്രാവശ്യം ഒന്ന് പാടി കേൾപ്പിക്കണം.
അജിത ജയ മാധവ. വിഷ്ണു അജിത ജയ മാധവ വിഷ്ണു അജിത ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത അജമുഖ ദേവ നത വിജയ സാരഥി സാധു ദ്വിജനും നോ പറയുന്നു വിജയ സാരഥി സാധു ദ്വിജനും പറയുന്നു സുജന സംഗമ മേറ്റം സുകൃത നിവക സുലഭ മദനു നിയതം സുജന സംഗമ മേറ്റം സുകൃത നിവക സുലഭ മദനു നിയതം പല ദിനമായി ജ്ഞാനോ ബലഭദ്രാനുജ നിന്നെ പല ദിനമായി ജ്ഞാനോ ബലഭ നിന്നെ നലമോടു കാൺമതിന്നു കളിയല്ലേരുചിക്കുന്നു നലമോടു കാൺമതിന്നു കളിയല്ലേ ുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണാമൃദുല കമല രുചിര നയന നൃഹരേ നീല നീരദ വർണ്ണാമൃദു കമല രുചിര നയന നൃഹരേ